മലയാളം റേഡിയോയിലും ഇന്റർനെറ്റിലും മൊബൈൽ ഫോണിലും.
നമസ്കാരം, ശ്രീ കെ പി മോഹനൻ, എസ് ബി എസ് മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം.
നമസ്കാരം.
ശ്രീ കെ പി മോഹനൻ, ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ഒരു വർഷം പൂർത്തിയാക്കിയ ഒരു സമയമാണിത്. മറ്റെല്ലാ മേഖലകളെക്കുറിച്ചും ചർച്ചകൾ സജീവമാണ്. സർക്കാരിന്റെ നേട്ടം എന്താണ്, കോട്ടം എന്താണ് എന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ സർക്കാരുകൾ വന്ന ശേഷം സാഹിത്യ മേഖലയിൽ എന്ത്, അല്ലെങ്കിൽ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ എന്ത് മാറ്റമുണ്ടായെന്ന് ഒരിക്കലും ചർച്ചകൾ നടക്കാറില്ല. എന്തായാലും സാഹിത്യ അക്കാദമി സെക്രട്ടറി എന്ന രീതിയിൽ താങ്കളുടെയൊക്കെ, താങ്കൾ ഉൾപ്പെടുന്ന ഭരണസമിതി നേതൃത്വത്തിൽ വന്നിട്ട് ഒരു വർഷമായിട്ടില്ല എങ്കിൽ പോലും എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്?
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മന്ത്രിസഭയ്ക്ക് ശേഷം വന്നിട്ടുള്ള ഭരണസമിതി എന്നുള്ള നിലയ്ക്ക്, ഒരു പുതിയ ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ ഈ രംഗത്ത് കൊണ്ടുവരണം ഉദ്ദേശിച്ചു. അതിലേറ്റവും പ്രധാനം സാഹിത്യ അക്കാദമി എന്നുള്ള, കേരള സാഹിത്യ അക്കാദമിക്ക് മാത്രമായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ എത്തിയത്, അല്ലൊരു നിഗമനത്തിലാണ് ഞങ്ങൾ എത്തിയത്. അതായത് കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ അക്കാദമികളും ആകാവുന്നിടത്തോളം യോജിച്ച് പ്രവർത്തിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് കഴിഞ്ഞ ഒരു കൊല്ലം ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതൊരു വലിയ അളവിൽ വിജയമായിരുന്നു. പിന്നെ രണ്ടാമത്തൊരു കാര്യം, നമ്മുടെ സാംസ്കാരിക രംഗം വലിയ ഒരു വെല്ലുവിളി അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് വാസ്തവത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ സാംസ്കാരിക നയം നടപ്പിലാക്കാനുള്ള ഏജൻസികൾ കൂടിയാണ് സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കാദമികളൊക്കെയും തന്നെ. അതങ്ങനെ ആകണോ അല്ലയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വേറെയുണ്ട്. അക്കാദമികൾക്ക് ഓട്ടോണമി ഉണ്ട്, അവരുടെ ഇൻഡിപെൻഡൻസ് ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും കേരളത്തിലെ സാഹിത്യ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രവർത്തിച്ചു പോകുന്ന ഒരു രീതി, അതിൻ്റെ ഒരു ശൈലി ഏറെക്കുറെ ഗവൺമെന്റിന്റെ ഒരു സാംസ്കാരിക നയം നടപ്പാക്കുന്ന ഒരു ഏജൻസി എന്നുള്ളതാണ്. ആ നിലയ്ക്ക് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സംസ്കാരത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഒരു വലിയ വ്യത്യാസം എന്താ ഉള്ളതെന്ന് വെച്ചാൽ, സാംസ്കാരികമായ ഇടപെടലും സംസ്കാരത്തിലുള്ള ഇടപെടലും രണ്ടാണ്. ഇന്റർഫിയറിംഗ് ഇൻ കൾച്ചർ എന്നുള്ളതും ഇന്റർഫിയറിംഗ് കൾച്ചറലി എന്നുള്ളതും രണ്ടാണ്. നമ്മൾ സാംസ്കാരികമായിട്ട് ഒരുപാട് ഇന്റർഫിയറൻസ് നടത്തിക്കൊണ്ടിരുന്നു, പക്ഷെ സംസ്കാരത്തിൽ ഇറങ്ങി ഇടപെടുന്ന ഒരു ശൈലി ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് സംസ്കാരം എന്ന് പറയുന്നത് അതിനകത്ത് ഇറങ്ങി ഇടപെട്ടുകൊണ്ട് അതിനെ ഒരു പൊളിറ്റിക്കൽ മോട്ടീവ് വെച്ചുകൊണ്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നിപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരെയുള്ള ഒരു ശക്തമായ നിലപാടെടുക്കണം അക്കാദമി എന്നുള്ളൊരു തീരുമാനമുണ്ടായിരുന്നു. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നടന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം, സംസ്കാരം, സാഹിത്യം, കല ഇതെല്ലാം തന്നെ സാധാരണ ജനങ്ങൾക്ക് കൂടി അഭിഗമ്യമാകുന്ന, ആക്സസിബിൾ ആകുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ എവിടെന്ന് ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് വന്നാലും, അതായത് ഇപ്പോൾ കോളേജുകളിൽ നിന്ന്, യുവജന ക്ലബ്ബുകൾ, കലാസമിതികൾ, ഇവരിൽ നിന്നൊക്കെ ഏത് ചെറിയ റിക്വസ്റ്റ് ആയിരുന്നാൽ പോലും അതിനോട് പ്രതികരിക്കുന്ന ഒരു സമീപനം, ഇപ്പോൾ കുടുംബശ്രീകൾ, തൊഴിലാളികൾ, കൃഷിക്കാർ, അവരൊക്കെ നമ്മളെ ഈ ഒരു ആവശ്യമായിട്ട് സമീപിക്കുന്നുണ്ട്. അവരോടൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു വർഷത്തിൽ അക്കാദമികൾക്ക് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് ഞങ്ങൾ കാണുന്നത്.
തീർച്ചയായും. എന്നാൽ താങ്കൾ, ഞാൻ രാഷ്ട്രീയം ഇപ്പോൾ ആദ്യം ചോദിക്കേണ്ട എന്ന് വിചാരിച്ചാണെങ്കിൽ പോലും താങ്കൾ വ്യക്തമായി അതിൽ തന്നെ നിന്നതുകൊണ്ട് ഞാനും അത് തന്നെ ഇപ്പോൾ തന്നെ ചോദിക്കുകയാണ്. ഈ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സംസ്കാരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇടപെടുന്ന ഒരു അവസ്ഥ ഇന്ത്യയിൽ ഉണ്ട്, ഇപ്പോൾ പുതുതായി ഉണ്ടായി വരുന്നു എന്ന കാര്യം ഒരുപാട് വാർത്തകൾ വരുന്നതാണ്, ഒരുപാട് സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നതാണ്. പക്ഷെ അതിൽ താങ്കൾ പറയുന്ന ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ നടപ്പാക്കാൻ, ഇടതുപക്ഷത്തിന്റെ സാംസ്കാരിക നയങ്ങൾ നടപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അക്കാദമി എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് നിങ്ങളും ചെയ്യുന്നത് എന്നൊരു വിമർശനമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വിമർശിക്കാൻ കഴിയും. കാരണം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ഒരാൾക്ക് മാത്രം വിലയിരുത്താൻ കഴിയില്ല. മറ്റൊരു പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ അവർ സംസ്കാരത്തിൽ എങ്ങനെ ഇടപെടുന്നു, അവർ അവരുടെ രീതിയിൽ ഇടപെടുന്നു, അത്തരത്തിൽ നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ കൊണ്ട് ഇടപെടുന്നതും അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള കാര്യമല്ലേ?
അൾട്ടിമേറ്റ്ലി ഇതിലൊരു ഉത്തരം എന്ന് പറയുന്നത്, ജനാധിപത്യത്തിൽ എപ്പോഴും രാഷ്ട്രീയ പാർട്ടികളാണ് ഭരിക്കുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നതും അവരാണ്, ഭരണം നടക്കുന്നത് പലപ്പോഴും പൊളിറ്റിക്കൽ അജണ്ടകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഭരണങ്ങൾ നടക്കുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ അജണ്ട എന്ന് പറയുമ്പോൾ അതിൽ കൾച്ചറൽ അജണ്ടകൾ കൂടി അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടാകും എന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതിലൊരു വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സംസ്കാരത്തിൽ ഇടപെടുന്ന രീതി എന്ത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഞാൻ പറഞ്ഞുകൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതായത് നമ്മൾ മൈക്രോ പോളിറ്റിക്സ് എന്ന്, ഇപ്പോൾ നമ്മൾ കൾച്ചറൽ പോളിറ്റിക്സ് എന്നൊക്കെ ഇപ്പോൾ പുതിയ വാക്കുകൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സാംസ്കാരിക പഠനങ്ങൾ, കൾച്ചറൽ സ്റ്റഡീസ് ഒക്കെ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു പുതിയ കാലത്ത് കൾച്ചറൽ പോളിറ്റിക്സ് എന്നുള്ള വാക്ക് നമുക്ക് അന്യമായിട്ടുള്ളൊരു വാക്കല്ല. ആ വാക്ക് ഇപ്പോൾ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു വാക്കാണ്. സംസ്കാരത്തിനൊരു രാഷ്ട്രീയം ഉണ്ട് എന്നുള്ള കാര്യം വളരെ വളരെ പരിചിതമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഒരു ഐഡിയോളജിക്കൽ പ്രസൻസ് ഉണ്ട് എല്ലാത്തിലും. അപ്പൊ ഈ ഐഡിയോളജി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ അതിനെ ഒരു സൂക്ഷ്മ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അവരുടെ പ്രകടന പത്രികയിൽ മാനിഫെസ്റ്റോയിൽ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ നേരിട്ട് നടപ്പാക്കാനുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇറങ്ങുന്ന ഒരു ഒരു പരിപാടിയാണ് അക്കാഡമികൾ ഏറ്റെടുക്കുന്നത്. അതല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഞങ്ങൾ പറയുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഒറ്റ പോയിന്റ് വ്യക്തമാക്കി കൊണ്ട് പറയാമെന്ന് വെച്ചാൽ, ഇന്ത്യ എന്ന് പറയുന്നത് വളരെ എന്താണ് പോളിഫോണിക് ആയിട്ടുള്ള സംസ്കാരമുള്ള ഒരു രാജ്യമാണ്. അതിനെ ഏകഘടനാ സംസ്കാരമുള്ള ഒരു രാജ്യമാക്കി മാറ്റുന്നതിനോട് നമുക്ക് എല്ലാവർക്കും എതിർപ്പുണ്ട്. അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു സൂക്ഷ്മ രാഷ്ട്രീയത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതായത് ഇപ്പം പറഞ്ഞല്ലോ, താങ്കൾ പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെന്റിന് രാഷ്ട്രീയം ഉണ്ട്, അവരെ നടപ്പാക്കുന്നു. സംസ്ഥാന ഗവൺമെന്റിന് രാഷ്ട്രീയം ഉണ്ട്, അവരെ നടപ്പാക്കുന്നു. ഇതിൽ ഏത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമായിട്ട് മാറണോ, ഇന്ത്യ ഒരു ഒരു മതഗ്രന്ഥം അല്ലെങ്കിൽ ഒരു മത അനുഷ്ഠാനം അതിൻ്റെതായിട്ടുള്ള ഒരു ഇതിന് കീഴടങ്ങി നിൽക്കണോ, അതോ ഇന്ത്യയുടെ പോളിഫോണി അംഗീകരിക്കപ്പെടണോ? ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യം ഒരു സാംസ്കാരികമായിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സൂക്ഷ്മ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ഇതുപോലെ തന്നെ എല്ലാ മേഖലകളിലും പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് ചരിത്രത്തിന്റെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മഹാഭാരതം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പൊ കേരളത്തിൽ ചർച്ചാ വിഷയമായിട്ടുണ്ടല്ലോ. അപ്പോൾ മഹാഭാരതത്തിന് ഒരുപാട് വേർഷൻസ് ഉണ്ടാക്കാൻ കഴിയും. മഹാഭാരതത്തിന്റെ ശൂന്യസ്ഥലികളിൽ നിന്ന് ഒരുപാട് പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാക്കാൻ പറ്റും. ഒരുപക്ഷെ MT അങ്ങനത്തെ ഒരു കണ്ടെത്തലായിരിക്കും രണ്ടാമൂഴത്ത് നടത്തിയിട്ടുണ്ടാകുക. അതിനെ മഹാഭാരതമായിട്ട് അംഗീകരിക്കില്ല എന്ന് പറയുന്നതിനൊരു അർത്ഥമില്ല. കാരണം മഹാഭാരതം തന്നെ ഒരർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലാകാലങ്ങളിൽ ഈ ശൂന്യതകളിലേക്ക് പ്രക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ആശയങ്ങളുടെ ഒരു വിപുലമായിട്ടുള്ളൊരു മേഖലയാണല്ലോ അത്. അപ്പൊ ആ നിലയിൽ സൂക്ഷ്മ രാഷ്ട്രീയം എന്നുള്ളത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം.
അവിടെയും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എന്റെ ചോദ്യം പൂർണ്ണമായും ഉത്തരം ലഭിച്ചിട്ടില്ല എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം ഇപ്പോൾ BJP അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ പറയുന്ന രാഷ്ട്രീയം, അവരുടെ അല്ലെങ്കിൽ സംസ്കാരത്തിൽ അവർ ഇടപെടുന്ന രീതി, ഇടതുപക്ഷം ഇടപെടുന്ന രീതി രണ്ടും പൂർണ്ണമായും വ്യത്യസ്തമായിരിക്കാം. എങ്കിൽ പോലും ഒന്ന് മാത്രമാണ് ശരിയെന്ന് പറയുന്നത് എങ്ങനെ? കാരണം ഇന്ത്യയിലെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം ജനങ്ങളും തിരഞ്ഞെടുത്തിരിക്കുന്നത് സംഘപരിവാർ സംഘടന നയിക്കുന്ന BJP ആണ് ഇന്ത്യ ഭരിക്കാനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംസ്ഥാനം മാത്രം ഭരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾക്കെതിരെയും ഒരുപാട് വിമർശനങ്ങളുണ്ട്. അത് പ്രതിലോമകരമായിട്ടുള്ള ആശയങ്ങളാണെന്ന് ഒരുപാട് വിമർശനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആശയങ്ങൾ മാത്രം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയല്ലേ അവിടെ ചെയ്യുന്നത്?
വാസ്തവത്തിൽ അങ്ങനെയല്ല. അതിൽ എന്താ പ്രശ്നം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് അവരവരുടേതായിട്ടുള്ള ഒരു അജണ്ട പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. നമ്മള് അതിനെ പ്രതിരോധിക്കാൻ
അത് മറ്റൊരു അജണ്ടയാവുകയല്ലേ?
തീർച്ചയായിട്ടും ആണല്ലോ, അജണ്ടകൾ തന്നെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. അതിൽ സംശയങ്ങളൊന്നുമില്ല. അതിലേത് സ്വീകാര്യം, അല്ലെങ്കിൽ ഏത് സയന്റിഫിക്, അല്ലെങ്കിൽ ഏതാണ് കുറച്ചുകൂടി ജനാധിപത്യപരം, അല്ലെങ്കിൽ ഏതാണ് കുറച്ചുകൂടി നമ്മളുടെ പുതിയ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ജീവിതത്തെ കൂടുതൽ സുഗമമായി മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു അജണ്ട ഏതാണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. ആ ഒരാശയത്തെ തീർച്ചയായിട്ടും അവരവരുടേതായിട്ടുള്ള ഒരു സൂക്ഷ്മ രാഷ്ട്രീയം പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള സൂക്ഷ്മ രാഷ്ട്രീയം പറയുന്നു. രണ്ടും താങ്കളുടെ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ രണ്ടും സൂക്ഷ്മ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ തന്നെയാണ്. പക്ഷെ ഈ പ്രഖ്യാപനങ്ങളിൽ ഏത് സ്വീകാര്യം, ഏത് നിരാകരിക്കേണ്ടതാണ്, ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു പക്ഷേ ഇന്ത്യയിലെ ജനത താൽക്കാലികമായിട്ട് അതിനെ സ്വീകരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത് ശരി എന്ന് സമ്മതിച്ചിട്ടുണ്ടാകാം പൊളിറ്റിക്കലി. പക്ഷേ അതുകൊണ്ട് നമ്മളെല്ലാം സംസാരം നിർത്തി അടങ്ങി ഒരുത്തിലിരിക്കണമെന്നില്ലല്ലോ. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പോഴും പറയാമല്ലോ. ഇന്ത്യ പോളിഫോണിക്കാണ്, ഇന്ത്യ മതനിരപേക്ഷമാണ്, ഇന്ത്യ ഒരുപാട് സാംസ്കാരിക സബ് കൾച്ചറുകൾ ഒന്നിച്ചു പുലരുന്ന ഒരു രാജ്യമാണ്, അതിലോരോ സബ് കൾച്ചറിനും അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ടെന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ.
തീർച്ചയായും. എന്തായാലും നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വഴുതി പോയിരുന്നു. തിരിച്ച് അക്കാഡമിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ എനിക്ക് ഒന്നിനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ളത്, ഒന്നിപ്പോഴും പൊതുവിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് സാഹിത്യം അല്ലെങ്കിൽ നല്ല സാഹിത്യം എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളാണ്, അച്ചടിച്ച് പുസ്തക കടകളിൽ നിന്നോ അല്ലെങ്കിൽ ലൈബ്രറികളിൽ നിന്നോ നമ്മൾ എടുക്കുന്ന പുസ്തകങ്ങളാണ് എന്ന ഒരു പ്രവണത പൊതുവിലുണ്ട്. ഒരുപക്ഷെ സാഹിത്യ അക്കാദമി പോലും അവാർഡുകൾക്ക് തിരഞ്ഞെടുക്കുന്നത് അത്തരത്തിലുള്ള പുസ്തകങ്ങളെ മാത്രമാണ്. അതിനപ്പുറം ഇന്റർനെറ്റ് എന്ന വിശാലമായ ഒരു പുസ്തകം നമ്മുടെ മുന്നിലുണ്ട്. ഒരുപാട് നല്ല നല്ല രചനകൾ അവിടെ വരുന്നുമുണ്ട്. എന്തുകൊണ്ട് അക്കാദമി ഇപ്പോഴും അവയെ അംഗീകരിക്കുന്നില്ല?
ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാനിപ്പം അക്കാദമി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല ഞാൻ അതിന് മറുപടി പറയുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആനുകാലിക പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപർ കൂടിയായിരുന്നു. ദേശാഭിമാനി വാരികയുടെ പത്രാധിപരായിരുന്നു ഞാൻ. ആ ഒരു 5 കൊല്ലക്കാലം ഞാൻ കണ്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് നമ്മളുടെ മുഖ്യധാര പ്രിന്റ് മീഡിയകളിൽ വരുന്ന സാഹിത്യത്തെക്കാൾ നല്ല സാഹിത്യം പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ വരുന്നുണ്ട്. അത് തിരിച്ചറിയണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു വാശി തന്നെയായിരുന്നു. കാരണം വെച്ചാൽ അത് അറിയണം, കാരണം അവിടെയും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഇപ്പോൾ പണ്ട് എൻ വി കൃഷ്ണ വാര്യരോ കെ ബാലകൃഷ്ണനോ കാമ്പിശ്ശേരിക്കരനായരനോ ഒക്കെ ഉണ്ടായിരുന്നതുപോലെ ഒരു വലിയ പത്രാധിപർ, ആ പത്രാധിപരുടെ കരപരിലാളനമേറ്റ് വളരുന്ന കുറേ എഴുത്തുകാർ, അങ്ങനത്തെ ഒരു ലോകം മാറിപ്പോയിരിക്കുന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും വേണ്ട. ഒരു പത്രാധിപരുടെ മോതിര വിരൽ തഴുകലുണ്ടെങ്കിൽ മാത്രമേ ഒരു എഴുത്തുകാരന് നിൽക്കാൻ പറ്റൂ എന്നുള്ള അന്തരീക്ഷമൊക്കെ പോയി കഴിഞ്ഞു. സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയ അംഗീകരിക്കപ്പെടേണ്ട ഒരുപാട് ഒരുപാട് എഴുത്തിന്റെ മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ അവിടെ വേറൊരു പ്രശ്നവുമുണ്ട്. ആ മേഖല അപ്പോളിറ്റിക്കൽ എന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിക്കാമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അപ്പോളിറ്റിക്കൽ ആകുന്നു, ചിലപ്പോൾ അനാർക്കിക് ആയിട്ട് മാറുന്നു. അതിന് ഒരു ഒരു കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധവും ഓറിയന്റേഷനും വേണോ എന്നുള്ളൊരു ചോദ്യം ഉദിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ എങ്ങനെ പോകുന്നു, അതിൽ അഭിരമിക്കുന്നവർക്കൊക്കെ അറിയാം ആ മീഡിയ ചിലപ്പോൾ അതിരുവിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അതിർത്തികൾ നിശ്ചയിക്കപ്പെടാതെ പോകുന്നുണ്ട്, അതിർത്തികൾ തന്നെ വേണോ എന്നുള്ള ചോദ്യം തന്നെ ഉയരുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു നല്ല എഴുത്തുകാർക്ക് ഒരുപാട് പുതിയ അവന്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മേഖല തന്നെയാണ്. അക്കാദമി ആ മേഖലയെ, അതായത് സൈബർ എഴുത്തിനെ ഒരു എന്താ പറയുക അവാർഡുകൾക്ക് പരിഗണിക്കുന്നില്ല എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. അത് സത്യമാണ്. പക്ഷേ അവാർഡുകളുടെ പരിഗണന എന്നുള്ളതിനപ്പുറം സൈബർ ലോകത്തെ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി കാണണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ഈ ഒരു കൊല്ലത്തിനിടയിൽ കഴിഞ്ഞ 2-3 മാസം മുൻപ് എറണാകുളത്തിന്റെ ഇങ്ങേത്തല, അതായത് തൃശ്ശൂർ ജില്ലയുടെ അങ്ങേത്തല മൂഴിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങളൊരു സൈബർ എഴുത്തുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശില്പശാല സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ നിന്ന് ഒരു വെബ് പോർട്ടൽ ഉണ്ടാക്കാനൊരു ശ്രമമായിരുന്നു ഞങ്ങൾ നടത്തിയത്. ഒരു ജനാവിഷ്കാര എന്നുള്ള പേരിൽ ഒരു വെബ് പോർട്ടൽ ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു. ആ പോർട്ടൽ കുറെക്കൂടി പൊളിറ്റിക്കലായിട്ട് നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ കാഴ്ചപ്പാടോടി ഇടതുപക്ഷ രാഷ്ട്രീയം മാത്രം കൈകാര്യം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയല്ല. അതായത് ഒരു എന്ന് വെച്ചാൽ ഒരു ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ഐഡിയോളജിക്കൽ പ്രസൻസ് ഉണ്ടാകണം ഒരു പ്രശ്നത്തെ സമീപിക്കും. അത് ഏതായിരുന്നാലും കൊള്ളാം. അതിനെക്കുറിച്ച് അത് ആ ഐഡിയോളജിക്കലായിട്ടുള്ള വിവാദങ്ങളും സംവാദങ്ങളും ഒക്കെ നടക്കട്ടെ. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഒരിടത്തും നിൽക്കാത്ത ഒരു അടിസ്ഥാനവും ഇല്ലാത്ത തരത്തിലുള്ള വിവാദങ്ങൾക്ക് പകരം ഏതെങ്കിലും ഒരു ഒരു ഐഡിയോളജിയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു സംവാദങ്ങൾക്ക് സാധ്യത ഒരുക്കുന്ന രീതിയിലുള്ള ഒരു വെബ് മേഖല ഉണ്ടാക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് അക്കാദമി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിൽ ഏതാണ്ട് 6 മെഡിക്കൽ വിദ്യാർത്ഥികൾ, ഒരുപാട് ജേർണലിസം പഠിക്കുന്ന വിദ്യാർത്ഥികൾ, നിയമം പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇങ്ങനെ പല മേഖലകളിൽ പഠിക്കുന്നവർ പങ്കെടുത്തിട്ടുള്ള ഒരു വലിയ ഒരു വർക്ക്ഷോപ്പ് ആയിരുന്നു. സായിനാഥാണ് ആ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത്. സായിനാഥാണ് ഉദ്ഘാടനം ചെയ്തത്. വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ആ വെബ് പോർട്ടൽ www.janavishkara.co.in എന്ന് പറഞ്ഞിട്ട് അതിൽ പോയാൽ നമുക്കത് കിട്ടുക. ജനാവിഷ്കാരയുടെ ഒരു ഒരു പുതിയ കാഴ്ചപ്പാട് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോ എല്ലാ ജില്ലകളിലും താഴെ തലത്തിലേക്ക് വരെ ചെന്നെത്തത്തക്ക രീതിയിൽ ഇതിന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ജില്ലാ അടിസ്ഥാനത്തിലുള്ള സൈബർ ക്യാമ്പുകൾ നടത്താൻ വേണ്ടി.
ഓക്കെ, ഈ ജനാവിഷ്കാരം ഉദ്ദേശിക്കുന്നത് സൈബർ ലോകത്ത് എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടി പങ്കാളിത്തം ലഭിക്കുന്ന രീതിയിലാണ്.
തീർച്ചയായിട്ടും എഴുത്തെന്ന് മാത്രമല്ല, സാഹിത്യം എന്ന് മാത്രമല്ല, അവിടെ സംസ്കാരത്തിന്റെ എല്ലാ അടയാളപ്പെടുത്തലുകളും അവിടെ ഉണ്ടാവും. അതിൽ ജെൻഡർ ഉണ്ടാവും, ഭാഷയുണ്ടാവും, വിവിധ മേഖലകളിൽപ്പെട്ടിട്ടുള്ള പരിസ്ഥിതി ഉണ്ടാവും. അങ്ങനെ വിവിധ മേഖലകളിൽപ്പെട്ടിട്ടുള്ള സംസ്കാരത്തിന്റെ അതിരുകളെല്ലാം അടയാളപ്പെടുത്തുന്ന ഒരു രംഗമായിട്ടാണ് ഞങ്ങൾ അതിനെ വിഭാവനം.
തീർച്ചയായും താങ്കൾ പറഞ്ഞതിൽ ഞാൻ ഒരു കാര്യം സംശയമുള്ളത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് സൈബർ ലോകം എന്ന് സൈബർ ഇടമെന്ന് പറയുന്നത് അതിരുകളില്ലാത്ത ഒരു മേഖലയാണ്, പലപ്പോഴും അനാർക്കിക്കായ ഒരു മേഖലയാണെന്നുള്ളൊരു വാക്ക് തന്നെയാണ് താങ്കൾ ഉപയോഗിച്ചത്. ഒരുപക്ഷെ സാഹിത്യത്തിന്റെ അടിസ്ഥാന സ്വഭാവം തന്നെ ആ ഒരു അനാർക്കിസം അല്ലേ, ഒരു അരാജകത്വം തന്നെയല്ലേ? കാരണം എപ്പോഴും ഒരു കെട്ടുപാടുകൾക്കുള്ളിലോ വരച്ചു വച്ചിരിക്കുന്ന ഒരു 4 ചുമരുകൾക്കുള്ളിലോ ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല സാഹിത്യം. അത് പൊട്ടിച്ചെറിഞ്ഞ് മാത്രമാണ് എപ്പോഴും നല്ല സാഹിത്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും ആ ഒരു കെട്ടുപാട് കൊണ്ടുവരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു സാഹിത്യകാരനേക്കാൾ കൂടുതൽ ഒരു എഡിറ്ററുടെ കർക്കശമായിട്ടുള്ള മേൽനോട്ടം അവിടെ വേണം, അല്ലെങ്കിൽ ഒരു എഡിറ്ററുടെ മനോഭാവത്തിലാണോ താങ്കളെപ്പോലുള്ളവർ അങ്ങനെ ചിന്തിക്കുന്നത്?
ഞാനിവിടെ എടശ്ശേരിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വരി ഉദാഹരിക്കാൻ ആഗ്രഹിക്കുന്നു. അതെന്താന്ന് വെച്ചാല് മനുഷ്യനേറെ അലഞ്ഞു നടന്നത് ഇതൊന്നിനു വേണ്ടിയിട്ടത്രേ, താനേ തന്നെ കിട്ടും കയറിൻ അസ്വാതന്ത്ര്യ വിരോധി എന്ന എടശ്ശേരിയുടെ ഒരു വരിയുണ്ട്, വളരെ പ്രസിദ്ധമായിട്ടുള്ള വരിയാണ്. പഴകിയ ചാലുകൾ മാറ്റുക എന്ന് പറയുന്ന ഒരു കവിതയിലുള്ള ഒരു വരിയാണ്. മനുഷ്യൻ എന്തിനാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. മനുഷ്യൻ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് നിയമങ്ങൾ ലംഘിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ലംഘിക്കാനായിട്ടാണെങ്കിലും മനുഷ്യനൊരു നിയമം ആവശ്യവുമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു വലിയൊരു അന്യോന്യ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. മനുഷ്യന് അനാർക്കിക്കാകുക എന്നുള്ളതിനൊരു പരിധിയുണ്ട്. മനുഷ്യനൊരു ഒരു നിയന്ത്രണ രേഖ എവിടെയൊക്കെയോ മനുഷ്യൻ സ്വയം വരച്ചു വയ്ക്കുന്നുണ്ട്. അതിനെ ലംഘിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടി പിന്നീട്, പക്ഷേ ആ നിയന്ത്രണ രേഖ ഏത് എന്നുള്ള തിരിച്ചറിയുക എന്നുള്ളത്, ഇപ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ നിങ്ങളുടെ സ്വാതന്ത്ര്യം എവിടം വരെയാണ് എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ആ നിയന്ത്രണ രേഖ ഏത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ അനാർക്കിക് എന്നുള്ള വാക്കിന്റെ അർത്ഥത്തിൽ
പ്രധാനമായിട്ടും
അവിടെ വരുമ്പോൾ നമുക്ക് തന്നെ സൈബർ ലോക്ക് നടക്കുന്ന പല പല ചർച്ചകളും പോയി മുട്ടുമ്പോൾ അവിടെയും ചില നിയമങ്ങൾ വേണമെന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ.
ഇപ്പോഴും ഫേസ്ബുക്ക് ഉൾപ്പെടെ കൊണ്ടുവരുന്നുണ്ട് വ്യാജ വാർത്തകളും.
നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ എഴുത്ത് തീർച്ചയായിട്ടും ഒരു അനാർക്കിക് സ്വഭാവമുള്ള ഒരു സാധനം തന്നെയാണ്. കാരണം എല്ലാ നിയമങ്ങളും നിഷേധിക്കാനുള്ള ശ്രമം തന്നെയാണ് എല്ലാ നല്ല എഴുത്തും. പക്ഷേ അത് തച്ചുടയ്ക്കലും ചിലത് ഉടച്ച് വാർക്കലും അതിന്റെ അപ്പുറത്ത് ഉണ്ടല്ലോ. അപ്പോ ഡിസ്ട്രക്റ്റീവ് ആസ് വെൽ ആസ് കൺസ്ട്രക്റ്റീവ് രണ്ടും ഉണ്ട് ഈ ലോകത്തിന്റെ ഒരു ഒരു പ്രത്യേക സ്വഭാവം, അതാണെന്ന് എനിക്ക് തോന്നുന്നത്.
തീർച്ചയായും. പക്ഷെ അതിനെ ഒരു നല്ല എഴുത്തിനെ അത്തരത്തിൽ ഒരു 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 കെട്ടുപാടിനുള്ളിൽ എന്ത് തരത്തിലാണെങ്കിൽ പോലും, താങ്കൾ പറയുന്നത് പോലെ ഒരു നിയമങ്ങളുടെ കെട്ടുപാടിനുള്ളിൽ നിർത്താൻ കഴിയുമോ എല്ലാ കാലത്തും?
നിർത്തേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിർത്തേണ്ടി വരും. എഴുതുന്നവർക്ക് ആ കാര്യം അറിയാം. ഞാൻ വളരെ സ്വതന്ത്രമായി വളരെ അനായാസമായിട്ടാണ് എഴുതുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എഴുതാൻ തുടങ്ങുന്നു. എഴുതാൻ തുടങ്ങുമ്പോൾ ഈ ഭാഷ എന്നെ ഓരോ കമ്പനിനെ പിടിച്ചു നിർത്തുന്നില്ലേ, ഈ ഭാഷ എനിക്ക് തടസ്സം സൃഷ്ടിക്കുന്നില്ലേ, ഈ ഭാഷ ഈ സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഭാഷയല്ലേ. അതേപോലെ തന്നെ ഞാൻ തുറന്ന് തെറിവാക്കുകൾ തന്നെ എഴുതണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ ചിലപ്പോൾ എൻ്റെ കൈ അതിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ തന്നെ പിൻവലിക്കപ്പെടുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് എന്നുള്ളൊരു വലിയ ചോദ്യം ഉയരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരുന്ന സാഹചര്യം, നമ്മളുടെ സംസ്കാരം, നമ്മളുടെ ചുറ്റുപാടുകൾ, നമ്മൾ നിയന്ത്രിക്കുന്ന നമ്മളുടെ പരിസരവസ്തുക്കൾ, ഇതൊക്കെ എഴുത്തിൽ വലിയ നിയാമകമായ ശക്തികൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ എവിടെയൊക്കെയോ നിങ്ങൾ എത്ര സ്വതന്ത്രനാണെന്ന് ആശ്രയിച്ച് ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് ഒരു ചെറിയ പാരതന്ത്ര്യം എവിടെയൊക്കെയോ ഉണ്ട്. പണ്ട് ലെനിൻ ചോദിച്ച വളരെ പ്രസിദ്ധമായിട്ടുള്ള ചോദ്യമുണ്ട്, അല്ലയോ സ്വതന്ത്രനായ എഴുത്തുകാരാ നിങ്ങൾ നിങ്ങളുടെ പ്രസാധകനിൽ നിന്ന് സ്വതന്ത്രനാണോ എന്നുള്ള ചോദ്യം. ഇന്നിപ്പോൾ കേരളത്തിലെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന എഴുത്തുകാർ ഡി സി ബുക്സിൽ നിന്ന് സ്വതന്ത്രനാണോ, മാതൃഭൂമി വീക്കിലിൽ നിന്ന് സ്വതന്ത്രനാണോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ടല്ലോ, സ്വാഭാവികമല്ലേ അത്?
അതെ. എന്തായാലും ഞാൻ ആദ്യം ചോദിച്ചാൽ തുടങ്ങിയ ഇതിൽ ചോദ്യത്തിൽ ഒന്നുകൂടെ എത്തുകയാണെങ്കിൽ, അക്കാദമി അവാർഡുകൾക്ക് ഒരു പക്ഷേ സമീപ ഭാവിയിൽ ഇത്തരം ഓൺലൈൻ എഴുത്തുകൾക്ക് മാത്രമായി, ഇപ്പോൾ കഥ കവിത എന്ന് പറയുന്നത് പോലെ ഓൺലൈൻ സാഹിത്യത്തിന് മാത്രമായി ഒരു പ്രത്യേക വിഭാഗം വരാനുള്ള സാധ്യതയുണ്ടോ?
ഞങ്ങളതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. പക്ഷേ താങ്കളുടെ ഈ ചോദ്യത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പ്രവാസി സാഹിത്യകാരന്മാർക്കൊരു പ്രത്യേക അവാർഡ് എന്നുള്ളതിനെ പറ്റി ഞങ്ങൾ ഈയിടെ പരിഗണിച്ചു. അതായത് വിദേശങ്ങളിൽ താമസിക്കുന്ന ഒരുപാട് എഴുത്തുകാരുണ്ട്, അവരൊക്കെ നന്നായിട്ട് എഴുതുന്നവരുമാണ്. ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു പ്രധാന കാര്യം, ഇപ്പോൾ കേരളം കൂടുതൽ ജീവിക്കുന്ന കേരളത്തിന് പുറത്താണ് എന്നുള്ളതാണ്.
ഞാൻ അതിലേക്കാണ് വരാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ ചോദ്യത്തിന് ശേഷം അടുത്ത് അതിലേക്കാണ് വരാൻ ഉദ്ദേശിച്ചത്.
അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു പ്രധാന കാര്യം, പ്രവാസ എഴുത്തുകാർ അങ്ങനെ ആ രീതിയിൽ അവരെ പ്രവാസികൾ അംഗീകരിക്കുന്നതിൽ അത്ര തൽപരരല്ല എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അവര് ഞങ്ങൾക്ക് ആ രീതിയിലുള്ള ഒരു അവാർഡ് വേണ്ട, ഞങ്ങളുടെ മുഖ്യധാരയിൽ എല്ലാവരോടും കമ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു അവാർഡ് മതി എന്ന് വിചാരിക്കുന്നവരുണ്ട്. അതേസമയം പ്രവാസി എഴുത്തുകാർക്ക് പ്രത്യേകം ചില റിസർവേഷൻസും സംവരണങ്ങളും ഒക്കെ വേണം എന്ന് വിചാരിക്കുന്നവരും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്.
ഓക്കെ, അപ്പൊ അത് കൂടുതൽ ഒരു ഓൺലൈൻ മേഖല വഴി വരാൻ എന്നൊരു ചിന്തയിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയണ്ട.
തീർച്ചയായിട്ടും അത് ആ ഈ ഓൺലൈൻ സാഹിത്യം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും വരുന്നത് ആ ഒരു മേഖലയിൽ കൂടെ തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
തീർച്ചയായും. എന്തായാലും ഈ പ്രവാസികളുടെ കാര്യം പറഞ്ഞപ്പോൾ, ഇപ്പോൾ ഒരുപക്ഷെ സാഹിത്യ അക്കാദമിയുടെ ഒരു കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്തുള്ള പ്രവർത്തനങ്ങൾ ഗൾഫിൽ മാത്രമായാണ് പലപ്പോഴും ഒതുങ്ങിക്കണ്ടിട്ടുള്ളത്. ഗൾഫിൽ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ മലയാളികൾ വളരെ സജീവമാണ്. ഒരുപാട് സാഹിത്യ ചർച്ചകൾ നടക്കുന്നുണ്ട്, എഴുത്തുകൾ നടക്കുന്നുണ്ട്. നല്ല നല്ല സാഹിത്യ രചനകൾ പലപ്പോഴും ഓൺലൈനിൽ തന്നെയായിരിക്കാം, എങ്കിൽ പോലും വരുന്നുമുണ്ട്. സാഹിത്യകാരന്മാർ ഇപ്പോൾ പതിവായി ഇവിടെ വരുന്നുമുണ്ട്. എന്തുകൊണ്ട് ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾക്ക് അക്കാദമിയിൽ നിന്ന് ഒരു തരത്തിലുള്ള പിന്തുണയും ഇനിയും കിട്ടുന്നില്ല?
അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ ഓസ്ട്രേലിയയിൽ അടിക്കടി വരുന്ന ഒരാളാണ്. കാരണം എൻ്റെ കുടുംബപരമായിട്ടുള്ള ചില പശ്ചാത്തലം ആ രീതിയിലായതുകൊണ്ട് ഓസ്ട്രേലിയ ഞാൻ അടിക്കടി സന്ദർശിക്കുന്നൊരു സ്ഥലമാണ്. ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ മധുസൂദനൻ നായർ ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ. അപ്പൊ അദ്ദേഹം, ഞാൻ ഇവിടെ അദ്ദേഹം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ ചാടിച്ചാടി പോവുകയാണ് ഓരോ സ്ഥലത്ത് നിന്ന്, അഡലൈഡിൽ നിന്ന് മെൽബണിലേക്ക് അങ്ങനെ ചാടിച്ചാടി പോവുകയാണെന്ന് പറഞ്ഞു. നല്ല കാര്യം. പക്ഷെ എന്താണ് ഒരു വലിയ പ്രശ്നം, ആസ്ട്രേലിയൻ റൈറ്റിങ്ങിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ ബുദ്ധിമുട്ട്, ആസ്ട്രേലിയ വളരെ വിശാലമായ ഒരു ഭൂഖണ്ഡം എന്നുള്ള നിലയ്ക്ക് എവിടെയെങ്കിലും നമുക്ക് ഒത്തുകൂടാൻ പറ്റുമെങ്കിൽ, അതായത് ആസ്ട്രേലിയയുടെ ഓരോ പ്രവിശ്യകൾക്കും ഒരിടത്ത് ഒത്തുകൂടിയിട്ട് നമുക്ക് കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമെങ്കിൽ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ ഞാൻ ആ കാര്യം പറയുകയുണ്ടായി, നമുക്കങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ സാഹിത്യ അക്കാദമി, അതുപോലെ തന്നെ മലയാള മിഷൻ, നോർക്ക ഇതുപോലുള്ള ഏജൻസികൾക്ക് ഒത്തുചേർന്നിട്ട് നമുക്ക് ഓസ്ട്രേലിയയിലെ മലയാളി എഴുത്തുകാർ, അതായത് വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു പ്രത്യേക പരിഗണന കിട്ടും മലയാള ഭാഷയ്ക്ക് എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ പോലും അക്കാദമികളുടെ ഒരു പരിഗണന ഈ രംഗത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഗൾഫ് നാടുകൾ എന്നുള്ളത് വളരെ പരിമിതപ്പെടുത്തലാണ്. ഗൾഫ് നാടുകളിലാണ് കൂടുതൽ മലയാളികളുള്ളത്, അവിടെ നിന്നാണ് കൂടുതൽ ഞങ്ങൾക്ക് ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ സിംഗപ്പൂരിൽ സെപ്റ്റംബറിൽ സിംഗപ്പൂർ മലയാളി സമാജം അവരുടെ 100-ാം വർഷം ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ സിംഗപ്പൂരിലേക്ക് അക്കാദമിക്ക് ഒരു ചെറിയ ഒരു നിർദ്ദേശം, ഞാൻ അക്കാദമിയോട് അവിടെ അവരുമായിട്ടൊന്ന് ബന്ധപ്പെടണമെന്നുള്ളൊരു ആഗ്രഹം അവർ പ്രകടിപ്പിച്ചു, ഞങ്ങൾ തീർച്ചയായിട്ടും അവിടെ പങ്കെടുക്കും. അതേപോലെ തന്നെ അമേരിക്കൻ മലയാളി വിഭാഗവുമായിട്ടും ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. എവിടെ എവിടെയൊക്കെ മലയാളി ഉണ്ടോ അവിടെ എവിടെയൊക്കെ അക്കാദമിയുടെയും മലയാള മിഷന്റെയും ഒക്കെ പ്രസൻസ് ഉണ്ടാകണം എന്നാണ് പുതിയ സാംസ്കാരിക വകുപ്പ് ആഗ്രഹിക്കുന്നത്.
കേരളത്തിൽ, ഓസ്ട്രേലിയയിൽ ഒരുപാട്, ഓസ്ട്രേലിയയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പ്രമുഖ നഗരങ്ങളിലും ഒരുപാട് മലയാളം ചർച്ചാവേദികൾ, മലയാളം സ്കൂളുകൾ, പുതിയ തലമുറയെ പഠിപ്പിക്കാനുള്ള സ്കൂളുകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള സഹായമാണ് അക്കാദമിയിൽ നിന്ന്, അല്ലെങ്കിൽ മലയാള ഭാഷാ മിഷനിൽ നിന്നോ പ്രധാനമായും അക്കാദമിയിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ളത്?
ഇത് ഓരോ പ്രദേശത്തെയും സംഘടനകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിരിക്കും. ഉദാഹരണത്തിന് മിഡിൽ ഈസ്റ്റിലുള്ള ഒരു ഒരു മലയാളി സംഘടനയുടെ ആവശ്യമായിരിക്കില്ല ഒരു പക്ഷേ ഓസ്ട്രേലിയയിലെ മലയാളി സംഘടനകൾക്ക് ഉണ്ടാകാം. ഞങ്ങൾ പലപ്പോഴും സംഘടിപ്പിക്കുന്ന അവിടുത്തെ ഒരു സാഹിത്യ ചർച്ച, അതിനോടൊപ്പം വൈകുന്നേരം ഒരു സാംസ്കാരിക പരിപാടി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സംഗീത നാടക അക്കാദമിയും സാഹിത്യ അക്കാദമിയും കൂടി വിചാരിച്ചാൽ നടക്കും. അതേപോലെ മലയാളികളായിട്ടുള്ള കൊച്ചു കുട്ടികൾക്ക് മലയാളം ഭാഷ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കലാണെങ്കിൽ അതിന് മലയാള മിഷന്റെ സഹായം ആവശ്യമായിട്ട് വരും. അപ്പോൾ ഓരോ പ്രദേശത്തും ഏത് രീതിയിലുള്ള സഹായമാണ് അക്കാദമികളിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസികളിൽ നിന്നോ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിന്റെ സമീപനം വ്യത്യാസപ്പെടുത്തേണ്ടി വരും.
തീർച്ചയായും. എന്തായാലും കേൾക്കുന്ന ശ്രോതാക്കളിൽ ചേർക്കെങ്കിലും ഇത്തരത്തിൽ താല്പര്യങ്ങളുള്ളവരുണ്ടാകാം, അവർക്ക് ബന്ധപ്പെടാൻ, സാഹിത്യ അക്കാദമി ബന്ധപ്പെടാനുള്ള ഒരു പ്രോത്സാഹനം കൂടി ആകും അത്.
തീർച്ചയായിട്ടും അവർക്ക് കേരള സാഹിത്യ അക്കാദമി @gmail.com എന്നുള്ള മെയിലിംഗ് ഐഡിയിൽ അവർക്ക് എപ്പോ വേണമെങ്കിലും ഞങ്ങളുമായിട്ട്
കേരള സാഹിത്യ അക്കാദമി @gmail.com.
സാഹിത്യ എന്നുള്ളതിൽ TYA എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അക്കാദമി എന്നുള്ളതിന് AKADEMY എന്നാണ്.
AK ആണ്, SC അല്ല.
SC അല്ല, അത് നെഹ്റുവിന്റെ പഴയൊരു സ്പെല്ലിംഗ് ആണ്. നെഹ്റു അക്കാദമികൾക്ക് ഈ സ്പെല്ലിംഗ് വേണം എന്ന് പണ്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അക്കാദമി എന്നുള്ളതിന് AK എന്നുള്ള.
തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ KP മോഹൻ. ഇത്രയും
നേരം വളരെ നന്ദി. ഈ രീതിയിലെങ്കിലും ഓസ്ട്രേലിയൻ മലയാളി സമൂഹവുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.